إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം ഉള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസിനിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തിച്ചേരുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും ധാരാളം പറഞ്ഞിട്ടുള്ള വിഷയമാണ് നരകത്തിന്റെ ഭയാനകത. നരകത്തിൽ അല്ലാഹു തആല തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വച്ചിട്ടുള്ള വ്യത്യസ്തമാർന്ന ശിക്ഷാരീതികൾ, കഠിനകഠോരമായ ശിക്ഷകൾ, നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചും നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ചുമൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസും ധാരാളം സംസാരിച്ചത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒറ്റ വചനം മാത്രം മതി നരകത്തിന്റെ ഭയാനകതയും നരകത്തിലെ ശിക്ഷ എത്രമാത്രം കഠിനമാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടു. റസൂലുള്ള ഇപ്രകാരം പറഞ്ഞു, ഇന്ന അഹ്വാന അഹ്ലിന്നാരി അദാബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവൻ ലറജുലുൻ, ഒരു മനുഷ്യനാണ്, അവനാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവൻ. എന്താണ് ആ ശിക്ഷ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൂളഉ ഫീ അഖ്മസി ഖദമൈഹി ജംറതാനി, അവന്റെ കാലിന്റെ അടിയിൽ കാലിന്റെ അടിഭാഗത്ത് രണ്ട് തീക്കട്ടകൾ വെക്കുമെന്നുള്ളതാണ്. രണ്ട് തീക്കട്ടകൾ. ആ തീക്കട്ട എന്ന് പറഞ്ഞാൽ യഗ്ലി മിൻഹുമാ ദിമാഉഹു, ആ തീക്കട്ട അവന്റെ കാൽപാദത്തിനടിയിൽ വെച്ചാൽ അവന്റെ തലച്ചോർ ഇളകി മറിയുന്നതാണ്. അതിന്റെ ചൂട് നിമിത്തം, കാലിന്റെ അടിയിൽ വെച്ച രണ്ട് തീക്കട്ടകൾ നിമിത്തം അവന്റെ തലച്ചോർ ഇളകി മറിയുന്നതാണ് ചൂടുകൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഅദല്ലാ എന്ന് റസൂലുള്ള പറയാൻ, മാ യറാ അന്ന അഹദൻ അശദ്ദു മിൻഹു അദാബ, ആ ശിക്ഷ ലഭിക്കുന്ന വ്യക്തി വിചാരിച്ചു പോകും, എന്നേക്കാൾ ശിക്ഷ ലഭിക്കുന്ന ഒരുത്തനും ഈ നരകത്തിലില്ല എന്ന് അവൻ കരുതി പോകും എന്നുള്ളതാണ്. പക്ഷെ റസൂലുള്ള പറയാൻ, വഇന്നഹു ലഅഹ്വനുഹും അദാബ, നരകക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവനാണവൻ, പക്ഷെ അവൻ ധരിച്ചു പോകും, എന്നേക്കാൾ വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരുത്തനും ഇവിടെയില്ല, ഒരുത്തനെയും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അവൻ ധരിച്ചു പോകും എന്നുള്ളതാണ്. പക്ഷെ അവനായിരിക്കും നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ചെറിയ ശിക്ഷയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിലെ വലിയ വലിയ ശിക്ഷകൾ, വ്യത്യസ്തമായ രൂപത്തിലെ ശിക്ഷകൾ, വ്യത്യസ്ത തിന്മകൾ ചെയ്തവർക്ക് അവരുടെ തിന്മ അനുസരിച്ച് അല്ലാഹു തആല അവരുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു തആല വല്ലാത്ത റഹ്മത്തുള്ളവനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു തആല സ്വന്തത്തെ പരിചയപ്പെടുത്തിയ വിഷയമാണ്, അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കാത്തവർക്ക്, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർക്ക്, കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക് ഫാസിഖുകളായി ചമ്മാടികളായി ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല വലിയ കഠിന കഠോരമായ ശിക്ഷ നാളെ പരലോകം ചൊരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരകത്തിൽ ഒരു നിമിഷം പോലും, ഒരു കുറഞ്ഞ സമയം പോലും നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സത്യവിശ്വാസിയെയും സത്യവിശ്വാസിനെയും സംബന്ധിച്ചിടത്തോളം. ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നരകത്തിൽ പ്രവേശിക്കാത്ത, ഒരിക്കലും നരകം സ്പർശിക്കാത്ത ആളുകളുണ്ട്. അവർ നരകത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമല്ല, എന്നാൽ അവരിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ചില നന്മകൾ അവരിൽ ഉണ്ടായിരിക്കണം. ആ നന്മകൾ അവർ ജീവിതത്തിൽ പകർത്തിയാൽ ഒരിക്കലും നരകം അവരെ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പലതും പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ നന്മകളാണ് ആ കാര്യം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്തൊക്കെ നന്മകൾ ചെയ്താലാണ് നരകം ഒരിക്കലും സ്പർശിക്കാത്ത അവസ്ഥയുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നരകം ഒരിക്കലും സ്പർശിക്കാത്ത അവസ്ഥ, അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം, ഈമാനോടും അതുപോലെ തന്നെ യഖീനോടും കൃത്യമായി കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ്. വിശുദ്ധ ഖുർആനും ഹദീസും ധാരാളക്കണക്കിന് മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ള കലിമത്തു ഷഹാദ, കലിമത്തു ഇഖ്ലാസ്, കലിമത്തു തൗഹീദ് എന്നൊക്കെ വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വചനം, ആ വചനം യഖീനോടുകൂടി അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ താൽപര്യം അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി പറയാൻ, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സിദ്ഖം മിൻ ഖൽബി, ആരെങ്കിലും ഹൃദയത്തിൽ സത്യസന്ധമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വചനം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായ രൂപത്തിൽ അതിനെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ ഹറമല്ലാഹു അലന്നാർ, അല്ലാഹു തആല അവനെ നരകം ഹറാമാക്കാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നരകം അവനെ ഹറാമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ قد حرم على النار من قال لا اله الا الله يبتغي بذلك وجه الله. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം, അല്ലാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അല്ലാഹു തആല അവന്റെ മേൽ നരകം ഹറാമാക്കും, നിഷിദ്ധമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പഠിക്കണം, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ താല്പര്യം എന്തെന്ന് അറിയുകയും ചെയ്യേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യസന്ധമായി ഹൃദയം അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നവൻ ഒരിക്കലും അല്ലാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളിലേക്ക് അവന്റെ ഇബാദത്തുകളെ തിരിച്ചുവിടുകയില്ല, അല്ലാഹു അല്ലാത്ത സൃഷ്ടികളോട് അവൻ പ്രാർത്ഥിക്കുകയില്ല. ഏത് സൃഷ്ടിയാണെങ്കിലും, പ്രവാചകന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും വലിയകളാണെങ്കിലും അല്ലാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയിലേക്കും അവന്റെ തേട്ടങ്ങൾ അവന്റെ പ്രാർത്ഥനകൾ അവൻ തിരിച്ചുവിടുകയില്ല, ഇബാദത്തുകളൊന്നും അവൻ തിരിച്ചുവിടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെയായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം പറഞ്ഞതുകൊണ്ടോ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുമിച്ചത് കൊണ്ട് കാര്യമില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൃത്യമായി പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നീ കൃത്യമായി പഠിക്കണം എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പഠിക്കേണ്ട വിഷയമാണ്, പഠിക്കാനുള്ള വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് നീ പഠിക്കണം എന്നുള്ളത്. ആ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി ഉച്ചരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവന് നരകം ഹറാമായിരിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, സൽസ്വഭാവമാണ്. ജനങ്ങളോട് ഇടപഴകേണ്ട രൂപത്തിൽ ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രയാസങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരോട് നല്ല രൂപത്തിൽ പെരുമാറി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ രൂപത്തിൽ അവർ ചെയ്തത് എങ്കിൽ അവന് നരകം ഹറാമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, അല ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ ഔ ബിമൻ തഹ്റുമു അലൈഹിന്നാർ. നരകം ഒരുത്തനിൽ ഹറാമാണ്, നരകം അവനിൽ ഹറാമായിരിക്കും, നരകത്തിലേക്ക് അവൻ പ്രവേശിക്കുകയില്ല, നരകം അവനെ സ്പർശിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരുത്തനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. നരകം സ്പർശിക്കാത്ത, നരകം അവന്റെ പേരിൽ ഹറാമായിരിക്കുന്ന ഒരു ചില കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ള ചോദിക്കുകയാണ്. എന്ന് റസൂലുള്ള പറയുകയാണ്, ആരുടെ മേലാണ് നരകം ഹറാമായിട്ടുള്ളത്? റസൂലുള്ള പറഞ്ഞു, അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹലിൻ, എല്ലാ ജനങ്ങളോട് അടുത്തിടപഴകി, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് സൗമ്യ സ്വഭാവത്തോടുകൂടി, ലാളിത്യത്തോടുകൂടി ജനങ്ങളോട് പെരുമാറി, വിവേകത്തോടുകൂടി, പ്രസന്ന മുഖത്തോടുകൂടി, സൽസ്വഭാവത്തെ കുറിക്കുന്ന വചനങ്ങളാണ് ഈ മൂന്ന് പദങ്ങൾ. ഖരീബ്, ഹയ്യിന്, സഹലി എന്ന് പറയുന്ന പ്രയോഗം, ജനങ്ങളെടുത്ത് അടുത്തിറങ്ങി, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറി, സൗമ്യതയോടും ലാളിത്യത്തോടും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നുക എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാവർദി റഹിമഹുള്ള പറഞ്ഞു, ബയ്യന ബിഹാദിൽ ഹദീസി, റസൂലുള്ള ഈ ഹദീസ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അന്ന ഹുസ്നൽ ഖുലുഖി യുദ്ഖിലു സാഹിബഹു അൽ ജന്നത, സൽസ്വഭാവം എന്നുള്ളത് ആ സൽസ്വഭാവമുള്ള വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നുള്ള കാര്യം, വയുഹറിമുഹു അലന്നാർ, നരകം അവനെ ഹറാമായിരിക്കും, സൽസ്വഭാവം നിമിത്തം അവന് നരകം ഹറാമായി തീരും എന്നുള്ള കാര്യം റസൂലുള്ള അവിടെ പഠിപ്പിക്കുകയാണ് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യമെന്ന് ഇമാം മാവർദി റഹിമുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. സൽസ്വഭാവത്തോടുകൂടി ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രൂപത്തിൽ ലളിതമായി പെരുമാറുക, അവരോട് അവരുടെ ആവശ്യങ്ങൾ മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണ് സൽസ്വഭാവം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ആ രൂപത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കാര്യം പരിഹരിക്കുന്നവൻ, സൽസ്വഭാവത്തോടുകൂടി പെരുമാറുന്നവൻ, അവന് നരകം ഹറാമായിരിക്കുമെന്ന് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കാലിൽ ചളി പുരടുക എന്നുള്ളതാണ്. എന്താ റസൂലുള്ള പറഞ്ഞതിന്റെ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ള പറഞ്ഞു, മനി ഖബറത് ഖദമഉ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുത്തന്റെ കാലുകൾ മണ്ണ് പുരണ്ടതായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കാലിൽ മണ്ണ് പുരണ്ടു. എന്താ അള്ളാഹുവിന്റെ മാർഗത്തിൽ മണ്ണ് പുരണ്ടതാവുക കാലുകൾ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം? അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക. മഹാന്മാരായ ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് കാലിൽ മണ്ണുള്ളതാവുക എന്ന് പറഞ്ഞാൽ ഇമാം മുനാവി റഹിമഹുള്ള വിശദീകരിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാലു മണ്ണുള്ളതാവുക, കാലു മണ്ണ് പുരണ്ടതാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഐ ഫീ തരീഖിൻ യത്ലുബു ഫീഹാ റിള്ളാ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിച്ചവനാണ്. ആ മാർഗമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, ഫശമല തരീഖൽ ജിഹാദി വതലബിൽ ഇൽമി വഹുദൂരിൽ ജമാഅത്തി വൽഹജ് വഗൈറു ദാലിക, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുക, ആ സമയത്ത് മണ്ണിൽ ചളിയാകും, കാലിൽ ചളിയാകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിളിവാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ജമാഅത്തിന് നടന്നു വരിക, അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുക, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെടുക, അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ട് പ്രവർത്തിക്കുക, ആ നടന്ന് ഭൂമിയിലിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദഅവത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുക, ഈ സമയത്തൊക്കെ അവന്റെ കാലിൽ ചളിയാകും. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മനി ഖബറത് ഖദമഉ ഫീ സബീലില്ല, ഹറമല്ലാഹു അലന്നാർ, ഹറമഹുല്ലാഹു അലന്നാർ, നരകം അവന്റെ മേലിൽ അള്ളാഹു തആല ഹറാമാക്കും, നിഷിദ്ധമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ കാലിൽ ചളിയായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പല കാര്യത്തിന് വേണ്ടി നമ്മൾ മണ്ണിലിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ദാവത്ത് നടത്തുന്നതിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന്റെ ഭാഗമായി യാത്ര ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട്, അതുപോലെയുള്ള ജമാഅത്തിന് വേണ്ടി നടന്നു വന്നുകൊണ്ടൊക്കെ കാലിൽ മണ്ണ് പുരണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവന് നരകം ഹറാമായിരിക്കും. അവന്റെ നിയ്യത്ത് ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അവനത് ചെയ്തത് എങ്കിൽ എന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി റഹിമഹുള്ള തന്നെ പറഞ്ഞു, ഈ ഹദീസിൽ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുന്നുണ്ട് റസൂലുള്ളാഹി, വഫീഹി തംബീഹുൻ അലാ ഫളീലത്തിൽ മശി അലൽ അഖ്ദാമി ലിത്തആത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നടന്നു പുറപ്പെടുക, കാൽനടയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി പുറപ്പെടുക എന്നതിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ അറിയിക്കുന്നുണ്ട്. വഅന്നഹു മിനൽ അഅമാലിർ റാബിഹത്തില്ലതി യസ്തൗജിബുൽ അബ്ദ ബിഹാ മആലിയ ദറജാതി വൽ ഫിർദൗസ് അലാ, നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നടന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് കാലിൽ ആ സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നടന്നു പോവുക, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടന്ന് പ്രവർത്തിച്ചാൽ അതിനൊരു ലാഭകരമായിട്ടുള്ള കച്ചവടമാണ്. നാളെ പരലോകത്ത് വലിയ ദറജ ലഭിക്കുന്ന കാര്യമാണ്, സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ കാലിൽ ചളിയാവുക. റസൂലുള്ള തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസ്, റസൂലുള്ള മനി ബറത് ഖദമാഹു ഫീ സബീലില്ലാഹി അസ്സ വജല്ല സഅത മിനൽ നഹാരി, പകലിൽ ഒരു ചെറിയ സമയം, ഒരു മണിക്കൂർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കാല് ചളി പുരണ്ടതായാൽ ഫഹുമാ ഹറാമുൻ അലന്നാർ, ആ രണ്ട് കാലുകൾ പിന്നെ നരകത്തിന് ഹറാമാണ്, ആ രണ്ട് കാലുകൾ പിന്നെ നരകത്തിൽ പ്രവേശിക്കൂല. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്റെ കാല് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അതിന്റെ പേരിൽ എന്റെ കാലിൽ ചെളിയായിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ രൂപത്തിൽ പണിയെടുത്താൽ ആ രണ്ട് കാലുകൾ പിന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യം നമസ്കാരമാണ്. നമസ്കാരത്തെ കുറിച്ച് റസൂലുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിമും അതുപോലെ ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അഥറ സുജൂദ്, അള്ളാഹു തആല നരകത്തിന് ഹറാമാക്കിയിട്ടുണ്ട് സുജൂദിന്റെ അടയാളത്തെ തിന്നുക എന്നുള്ളത്. സുജൂദിന്റെ അടയാളത്തെ തിന്നുക എന്ന് പറഞ്ഞാൽ നമസ്കാരക്കാരെ നരകം ഭക്ഷിക്കുകയില്ല, നരകം അതിനെ കത്തിച്ചാമ്പലാക്കുകയില്ല. നമസ്കാരത്തിന്റെ കാര്യം കൃത്യമായി മുറുകെ പിടിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനെ നരകം തിന്നുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി, അഞ്ച് നേരത്തെ നമസ്കാരം ഒരാൾ കൃത്യമായി പാലിച്ചു, അല വുദുഇഹ, വുദു എടുക്കേണ്ടതുപോലെ എപ്രകാരമാണോ നമസ്കാരത്തിന് വുദു എടുക്കേണ്ടത് അതിന്റെ കൃത്യമായ രൂപം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ വുദു എടുത്തുകൊണ്ട് വമവാഖിതിഹ, അതിന്റെ സമയം പാലിച്ചുകൊണ്ട് സമയത്തിന് തന്നെ കൃത്യമായി നമസ്കാരം നിർവഹിച്ചു. വറുകുഇഹ വസുജൂദിഹ, റസൂലുള്ള പഠിപ്പിച്ചതുപോലെ റുകുഉ ചെയ്ത്, റസൂലുള്ള പഠിപ്പിച്ചതുപോലെ സുജൂദ് ചെയ്തുകൊണ്ട് നമസ്കാരം ആരെങ്കിലും നിലനിർത്തിയാൽ യറാഹ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി, നമസ്കാരം എന്ന് പറയുന്നത് എന്റെ മേൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കാണ്, അള്ളാഹുവിന്റെ അവകാശമാണ്, ഞാൻ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നരകം അവന്റെ മേൽ ഹറാമാക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിന് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ്. ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ നാട്ടുകാരെന്ത് എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒന്നല്ല നമസ്കരിക്കുന്നത്, അള്ളാഹുവിന് ഞാൻ ചെയ്തു കൊടുക്കേണ്ട എന്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ട ഹക്കാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം കൃത്യമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിർവഹിച്ചാൽ അവര് നരകം ഹറാമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ ഹാഫള അല അർബഇ റകഅത്തിൻ ഖബ്ല ദുഹർ, നരകം ഹറാമാകുന്ന ഈ പ്രവർത്തനം ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം നരകം അവന് ഹറാമായിരിക്കുമെന്ന് റസൂലുള്ള പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കർമ്മമാണ്. ആരെങ്കിലും ളുഹർ നമസ്കാരത്തിന് മുമ്പ് നാല് റക്അത്ത് കൃത്യമായി നിർവഹിച്ചു, എല്ലാ ദിവസവും അത് ശ്രദ്ധിക്കും. മൻ ഹാഫള അല അർബഇ റകഅത്തിൻ ഖബ്ല ളുഹർ, ളുഹറിന് മുമ്പ് നാല് റക്അത്ത് അവൻ കൃത്യമായി നിർവഹിക്കും. വ അർബഇൻ ബഅദഹ, ളുഹർ നമസ്കാരത്തിന് ശേഷം നാല് റക്അത്ത് അവൻ നിർവഹിക്കും. അങ്ങനെ അവൻ നിർവഹിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, നരകം അള്ളാഹു തആല അവന്റെ മേൽ ഹറാമാക്കും, നിഷിദ്ധമാക്കും, അവൻ നരകത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എന്താ ഇവിടെ പറഞ്ഞത്? ളുഹർ നമസ്കരിക്കുന്നതിന് മുമ്പ് ളുഹറിന്റെ മുമ്പ് നാല് റക്അത്ത് നമസ്കരിക്കുക. നാല് റക്അത്ത് ളുഹറിന് മുമ്പ് റവാതിബ് സുന്നത്ത് ഉണ്ട്, അത് നിർവഹിക്കുക. അതുപോലെ തന്നെ ളുഹറിന് ശേഷം നാല് റക്അത്ത് നമസ്കരിക്കുക. ളുഹറിന് ശേഷം രണ്ട് റക്അത്താണ് റവാതിബ് സുന്നത്ത് ഉള്ളത്. ഈ പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാളെ അവരെ നമസ്കരിക്കാം. നാളെ അള്ളാഹു തആല നരകം എന്നെ തൊട്ട് ഹറാമാക്കണം എന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ളുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവന് നാല് റക്അത്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ച് അതിന് സലാം വീട്ടിയതിന് ശേഷം മൂന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കാം എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിഫലം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ളുഹറിന് നമസ്കാരത്തിന് മുമ്പ് ളുഹറിന് മുമ്പ് നാല് റക്അത്തും ളുഹറിന് ശേഷം നാല് റക്അത്തും പതിവായി നിർവഹിച്ചവരെ സംബന്ധിച്ചിടത്തോളം നരകം അവന് ഹറാമായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ദീർഘമായ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ള പറയുന്ന കാര്യം സൂചിപ്പിക്കാം. അല്ലാഹു തആല ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നൊരു അടിമ പറഞ്ഞാൽ അല്ലാഹു അതിന് ജവാബ് കൊടുക്കും, സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത്. വഅന അക്ബറു, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് അല്ലാഹു മറുപടി പറയുമെന്നുള്ളതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അതിന് ജവാബ് നൽകുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു അതിന് മറുപടി പറയും. അങ്ങനെയുള്ള ആ ദീർഘമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയും, മർ റുസിഖൗ ഇൻദ മൗതിഹി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കാര്യവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുക എന്നുള്ളത്, അള്ളാഹു അക്ബർ, അതുപോലെ തന്നെ ബാക്കിയുള്ള ദിക്റുകൾ, ആ രൂപത്തിലുള്ള ദിക്റുകൾ ആരെങ്കിലും ചൊല്ലിയാൽ, തക്ബീറും തഹ്മീദും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ദിക്റുകൾ ചൊല്ലിയാൽ ആ മരണസമയത്ത് ആ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം ലഭിച്ചാൽ റസൂലുള്ള പറയൻ ലം തമസ്സഹു നാറു, നരകം അവനെ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മരണസമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവനെ നരകം സ്പർശിക്കൂല. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാതെ പഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി മരിക്കുന്നതിന് മുമ്പ് ഉച്ചരിച്ചത് കൊണ്ടോ, ഒരു പക്ഷേ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരു പക്ഷേ തൗഫീഖ് ലഭിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ കൃത്യമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം മനഃപ്പാഠമാക്കിയത് കൊണ്ടോ ഈ സമയത്ത് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടോ അവസാനത്തെ കലിമത്ത് മരണസമയത്ത് അത് ഉച്ചരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അള്ളാഹുവിനോർക്കാൻ അവന് അള്ളാഹു തആല തൗഫീഖ് നൽകുകയും അങ്ങനെ അള്ളാഹു തആലയുടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അവന് മരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ രൂപത്തിൽ അള്ളാഹുവിനോർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണസമയത്ത് ഓർക്കാൻ പറയാൻ സാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു തആല നമ്മയെല്ലാം മരണസമയത്ത് കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا علامة كريم الله هو الورث قد كريغا يا الله ذان أدبرتنا الله هو نمارغة تل ورقم ويسي قد الله هو نمارغة تل ورقم ويكيغا يا الله ذان رسول الله صلى الله عليه وسلم برنو عينان لا تمسه من نار عيناني لا تمسهما النار രണ്ട് കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു عين بكت من خشيه الله അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ ആ കരഞ്ഞ കണ്ണ് നരകത്തെ സ്പർശിക്കുകയില്ല, നരകം ആ കണ്ണിനെ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകം ആ കണ്ണിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നതിന്റെ അർത്ഥം. അതുപോലെ റസൂലുള്ള പറഞ്ഞു വഅയ്നുൻ ബാതത് തഹ്റസു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്നു ഒരു കണ്ണ്, ഒരു കാവൽക്കാരനായി അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരാൾ ഉറക്കം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കം വഹിച്ചു, ആ ഉറക്കമൊഴിച്ച കണ്ണും നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകം അതിനെ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയുക, നമ്മൾ പലതും ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ഉറക്കമൊഴിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ, അള്ളാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അത്തരത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ്, അത് നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകം അതിനെ സ്പർശിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം ഗള്ളുൽ ബസർ, കണ്ണ് ചായ്ച്ചുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സലാസതുൻ ലാ തറ അഅ്യിനുഹുമുന്നാർ, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ കണ്ണുകൾ ഒരിക്കലും നരകത്തെ കാണുകയില്ല, നരകത്തിൽ അവരുടെ കണ്ണുകൾ പ്രവേശിക്കുകയില്ല. എന്ന് റസൂലുള്ള പറഞ്ഞു, ഐനുൻ ഹറസത് ഫി സബീലില്ലാ. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ്. വഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ, രണ്ടാമത്തെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ്, ആ കണ്ണും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞു, വഐനുൻ ഗല്ലത് അൻ മഹാരിമില്ലാ, അള്ളാഹ് ഹറാമാക്കിയതിൽ നിന്ന് കണ്ണ് താഴ്ന്നു പോകും. ആ കണ്ണ് ഹറാമിലേക്ക് പോകുന്ന പ്രശ്നമല്ല, അന്യ സ്ത്രീകളിലേക്ക് നോക്കുകയില്ല, ഹറാമയിലേക്ക് നോക്കുകയില്ല, അവരെ കാണാൻ പാടില്ലാത്തതിലേക്ക് അവന്റെ കണ്ണു പോവുകയില്ല. ആ രൂപത്തിൽ കണ്ണ് ഹറാമിൽ നിന്ന് താഴ്ത്തിയവനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണ് നരകത്തിൽ പോകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണത്, എവിടെ ചെന്നാലും അന്യ സ്ത്രീകളാണ്, അന്യ സ്ത്രീകളുടെ ഫോട്ടോകളും അതുപോലെ തന്നെ അന്യ സ്ത്രീകളാണ് റോട്ടിലാകെയുള്ളത്, കടകളിലും അതുപോലെ എല്ലായിടത്തും ഔറത്ത് മറക്കാത്തയും ഔറത്ത് മറച്ചിട്ടുള്ളതായിട്ടുള്ള സ്ത്രീകളെയാണ്. ആ സ്ത്രീകളെ അന്യ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. കണ്ണിന് താഴ്ച എന്ന് പറഞ്ഞ ഒരുപാട് ഫായിദകളുള്ള, ദുനിയാവിലും പരലോകത്തും ഒരുപാട് നേട്ടങ്ങളുള്ള വിഷയമാണ് ഹറാമുകളിൽ നിന്ന് കണ്ണിനെ മാറ്റി നിർത്തുക എന്നുള്ളത്. റസൂലുള്ള പറഞ്ഞൊരു ഫായിദയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹറാമിലേക്ക് പോകാത്ത കണ്ണ്, ഹറാമ് കാണാത്ത കണ്ണ് അത് നരകത്തിൽ പോവുകയില്ല, നരകം അതിനെ സ്പർശിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വീട്ടിൽ സിനിമകളും സീരിയലും നിത്യമായി കാണുന്ന ആളുകൾക്ക് ഈ ഹദീസിന്റെ അർത്ഥതലത്തിൽ ഒരിക്കലും ഉൾപ്പെടുകയില്ല. അവർ നിരന്തരം ഹറാമ് കാണുന്നവരാണ്, അവരുടെ കണ്ണ് ഹറാമുകളാണ് ധാരാളം കാണുന്നത്. ഒരു ദിവസം ഒന്നും രണ്ടും സിനിമ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സ്ത്രീകളെ നിരന്തരം നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ്, ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഗൗരവം പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ പരമാവധി കണ്ണ് താഴ്ത്തി ഹറാമിൽ നിന്ന് കണ്ണിനെ തിരിച്ചുവിട്ട് സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ കണ്ണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒമ്പതാമത്തെ കാര്യം, ഒരാൾക്ക് മൂന്ന് മകനെ നഷ്ടപ്പെട്ടു, ഒരാളുടെ മൂന്ന് മകൻ മരിച്ചു, ആ മൂന്ന് മക്കൾ മരിച്ചിട്ട് അവൻ ക്ഷമിച്ചു. മൂന്ന് മക്കൾ അള്ളാഹുവിന്റെ വിധി എന്ന നിലക്ക് അള്ളാഹു തആല അവന്റെ മൂന്ന് മക്കളെ മരിപ്പിച്ചു. ആ മൂന്ന് മക്കളെ അള്ളാഹു തആല തിരിച്ചു വിളിച്ചപ്പോഴും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സബർ കാണിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഖദറിൽ, അള്ളാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു അവൻ ക്ഷമിച്ചാൽ, റസൂലുള്ള പറയാൻ, മൻ ദഫന സലാസത മിനൽ വലദി, മൂന്ന് മക്കളെ മരിച്ച് ദഫൻ ചെയ്തവൻ, മൂന്ന് മക്കൾ മരിച്ചു, ആ മൂന്ന് മക്കളെയും അവൻ എന്ത് ചെയ്തു, മറമാടി. അങ്ങനെ മൂന്ന് മക്കൾ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള പറയാൻ, ഹറമല്ലാഹു അലൈഹി നാറ, അള്ളാഹു തആല അവന്റെ മേൽ നരകത്തെ ഹറാമാക്കുന്ന പറഞ്ഞത്. ഒരാൾക്ക് മൂന്ന് മകൻ നഷ്ടപ്പെട്ടു, ആ മൂന്ന് മകനെ നഷ്ടപ്പെട്ട സമയത്തും അള്ളാഹുവിന്റെ ഖളാഇൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമിച്ചാൽ അവന് നരകം ഹറാമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ മക്കൾ ഒരുപക്ഷെ മരിച്ചേക്കാം, മരിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും, ഒരുപക്ഷെ ഭാവിയിൽ സംഭവിച്ചേക്കാം. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു നാളെ ഒരുക്കി വെച്ചിരിക്കുന്നത് കഠിന കഠോരമായ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും, നരകത്തിലേക്ക് ഒരിക്കലും അള്ളാഹു തആല അവനെ പ്രവേശിപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ വലിയ വലിയ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.